السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين.
പാശ്ചാത്യ പ്രസ് മീഡിയ ഈ ചോദ്യം ഉന്നയിക്കുന്നു, നിങ്ങൾ ഇസ്ലാമിന്റെ സമാധാന നിർഭരമായ സന്ദേശത്തെക്കുറിച്ച് സംസാരിക്കുന്നു, എന്നാൽ മുസ്ലിങ്ങളിൽ ഭൂരിഭാഗം പേരും ഇതിനെക്കുറിച്ച് സംസാരിക്കാറില്ല. അവർ നിങ്ങളെ മുസ്ലിങ്ങളായി മനസ്സിലാക്കുകയും ചെയ്യുന്നില്ല. ഭൂരിഭാഗം മുസ്ലിങ്ങളും നിങ്ങളെ മുസ്ലിങ്ങളായി മനസ്സിലാക്കുന്നില്ല. അഹമ്മദികളുടെ എണ്ണവും മറ്റു മുസ്ലിങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവാണ്. ഇതാണ് അവസ്ഥ എങ്കിൽ അഹമ്മദികൾക്ക് എങ്ങനെയാണ് ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങൾ അനുസരിച്ച് ചരിക്കുന്നവരാണ് എന്ന് വാദിക്കാൻ സാധിക്കുക? കഴിഞ്ഞ പര്യടനത്തിൽ ജർമ്മനിയിലും ഈ ചോദ്യം എന്നോട് ചോദിക്കുകയുണ്ടായി. പിന്നീട് ഇതുകൂടി അവർ പറയുന്നു, മറ്റു മുസ്ലിങ്ങളെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ അധ്യാപനം അനുസരിച്ച് ചരിക്കുന്നവരാകുന്ന കാര്യം അംഗീകരിപ്പിക്കുവാൻ സാധിക്കുക? നിങ്ങൾ ഇതാണ് യഥാർത്ഥ ഇസ്ലാമിക അധ്യാപനം എന്ന് പറയുന്നുവെങ്കിൽ നമ്മുടെ മറുപടി എല്ലായ്പ്പോഴും ഇതായിരിക്കും, ഞങ്ങൾ ഇസ്ലാമിന്റെ ഏതൊരു അധ്യാപനത്തെ കുറിച്ചാണോ സംസാരിക്കുന്നത് അത് വിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്നും തെളിയിച്ചു കാണിക്കുന്നു. ഏതെങ്കിലും വിധത്തിലുള്ള ഭാവനാപരമായ കാര്യങ്ങളല്ല ഞങ്ങളുടേത്. അന്യരെ സ്വാധീനിക്കുന്നതിനും അവരുടെ ആക്ഷേപം ദൂരീകരിക്കുന്നതിനു വേണ്ടി ഞങ്ങൾ പറയുന്നതല്ല. ഇസ്ലാമിന്റെ അധ്യാപനം തീവ്രവാദത്തിന്റെ അധ്യാപനമല്ല എന്ന്, അല്ലെങ്കിൽ ഇന്നത്തെ സാഹചര്യം കണ്ടുകൊണ്ട് ഞങ്ങൾ ഈ ഒരു ചിന്താഗതി അവലംബിക്കുകയല്ല ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ഈ കാര്യം തെളിയിക്കുന്നു, ഇസ്ലാമിന്റെ അധ്യാപനം എല്ലായ്പ്പോഴും അള്ളാഹുവിനോടുള്ള കടമകളും സൃഷ്ടികളോടുള്ള കടമകളും നിർവഹിക്കുക എന്നതാണ്. മറ്റു മുസ്ലിങ്ങളെ ഈ അധ്യാപനം അംഗീകരിക്കുന്നവരാക്കി മാറ്റാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും എന്ന് ചോദിക്കുകയാണ് എങ്കിൽ അതിനുള്ള മറുപടി ഇതാണ്, ഞങ്ങൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം അനുസരിച്ചുകൊണ്ട് മുസ്ലിങ്ങളുടെ ഈ വിധത്തിലുള്ള പരിതാപകരമായ കാലത്ത് മസീഹും മഹദിയും വരേണ്ടതായിരുന്നു. അദ്ദേഹം മുസ്ലിങ്ങളുടെ പരിഷ്കരണവും നടത്തുമായിരുന്നു. മറ്റുള്ളവർക്കും ഇസ്ലാമിന്റെ യഥാർത്ഥ സന്ദേശം എത്തിക്കുമായിരുന്നു. അതുകൊണ്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രവചനം വളരെ പ്രൗഢിയോടുകൂടി പുലർന്നിരിക്കുന്നു. ഇത്തരം അവസരത്തിൽ ഈ ഒരു സമയത്ത് മസീഹെ മഊദിനെയും മഹദി മഊദിനെയും അള്ളാഹു അയച്ചു. അദ്ദേഹം വന്നുകൊണ്ട് ഞങ്ങൾക്ക് ഇസ്ലാമിന്റെയും വിശുദ്ധ ഖുർആന്റെയും യഥാർത്ഥ അധ്യാപനത്തിന്റെ ഗ്രാഹ്യം നൽകി ഇസ്ലാമിന്റെ ഓരോ കൽപ്പനയുടെയും ഹിക്മത്ത് വിവരിച്ചു തന്നു. ഞങ്ങൾ അഹമ്മദി മുസ്ലിങ്ങൾ ആരാണോ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിശ്വസിച്ചത് അതനുസരിച്ച് ഇസ്ലാമിന്റെ അധ്യാപനം മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും പറഞ്ഞുകൊടുത്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ജോലി തബ്ലീഗിന്റെ ജോലിയാണ്, മിഷണറി പ്രവർത്തനമാണ്. അത് ഞങ്ങൾ ചെയ്യുന്നു, ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. ദൈവിക പ്രസ്ഥാനങ്ങളും പ്രവാചകന്മാരുടെ ജമാഅത്തുകളും ദിവസങ്ങൾ കൊണ്ടല്ല വ്യാപിക്കുകയും പുരോഗതി കൈവരിക്കുകയും ചെയ്യുന്നത്, മറിച്ച് മെല്ലെ മെല്ലെ വ്യാപിക്കുകയും വർദ്ധിക്കുകയുമാണ് ചെയ്യുന്നത്. നാം അവരോട് ഇതാണ് പറയുന്നത്, മറ്റു മുസ്ലിങ്ങളെ എപ്രകാരമാണ് ഈ അധ്യാപനം അനുസരിച്ച് നടത്തുക എന്ന് നിങ്ങൾ ചോദിക്കുന്നു. അഹമ്മദിയ ജമാഅത്ത് ഇപ്പോൾ കോടികളിൽ വ്യാപിച്ചിരിക്കുന്നു. അതിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളുടെ മറ്റു വിഭാഗങ്ങളിൽ നിന്ന് വന്നു ചേർന്നവരാണ്. സന്ദേശം മനസ്സിലാക്കുന്നവർ ആളുകളിൽ യഥാർത്ഥ അധ്യാപനം വ്യക്തമാകുന്നതനുസരിച്ച് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വാദം അറിയാൻ തുടങ്ങുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങളും അങ്ങയുടെ പ്രവചനങ്ങളും മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ മുസ്ലിങ്ങളിൽ നിന്ന് തന്നെ ഭൂരിഭാഗവും ഞങ്ങളിൽ വന്നു ചേരുന്നു. മറ്റു മതങ്ങളിൽ നിന്നും ആളുകൾ ഞങ്ങളിൽ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു. ഇൻഷാ അല്ലാഹു തആല ഈ ന്യൂനപക്ഷം തന്നെ ഒരു ദിവസം ഭൂരിപക്ഷമായി മാറും. ഇത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. ഇതിന്റെ മാതൃക നാം ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നു. എല്ലാ വർഷവും ലക്ഷക്കണക്കിന് എണ്ണത്തിൽ ജമാഅത്തിൽ വന്നുചേരുന്ന ആളുകൾ അവരിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളിൽ നിന്നുള്ളവരാണ്. ഞങ്ങളുടെ പക്കൽ ഭൗതിക വസ്തുക്കൾ കുറവായിരുന്നിട്ടും മുബല്ലിഗീങ്ങളുടെ എണ്ണം വളരെ കുറവാണ്. എന്നിരുന്നാലും അല്ലാഹു അസാധാരണമായ ഫലം ഉണ്ടാക്കുന്നു. എന്നല്ല, ഒരുപാട് പേർ അത്തരക്കാരുണ്ട്. ജമാഅത്തിൽ ചേരുന്നവരിൽ സ്വയം അവർക്ക് അല്ലാഹു മാർഗദർശനം നൽകുകയാണ് ചെയ്യുന്നത്. സ്വപ്നങ്ങളിലൂടെ ഒരുപാട് പേർക്ക് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ജമാഅത്തിനെയും പരിചയപ്പെടാൻ സാധിക്കുന്നു. അങ്ങയുടെ സത്യസാക്ഷ്യം അവരിൽ വ്യക്തമാകുന്നു. പിന്നീട് ഒരു കാലത്തിനു ശേഷം അവർക്ക് അവരുടെ സ്വപ്നം ഓർമ്മ വരുന്നു. ചില സമയത്ത് സ്വപ്നങ്ങൾ കുട്ടിക്കാലത്ത് കണ്ടതായിരിക്കും, അല്ലെങ്കിൽ യുവത്വത്തിന്റെ തുടക്കത്തിൽ സ്വപ്നം കാണുന്നു, അതല്ലെങ്കിൽ വളരെ കാലം മുമ്പ് കണ്ടതായിരിക്കും. കുറച്ചു കാലത്തിനു ശേഷം ഏതെങ്കിലും കാരണം കൊണ്ട് സ്വപ്നം ഓർമ്മ വരുന്നു. പിന്നീട് അവർ ബൈഅത്തും ചെയ്യുന്നു. ചിലർ മുമ്പ് പരിചയപ്പെടുന്നു, എന്നിട്ട് അവർ ഇസ്തിഖാറ ചെയ്യുന്നു, അള്ളാഹുവിന്റെ മാർഗദർശനത്തിലൂടെ ജമാഅത്തിൽ ചേരുന്നു. ചിലർ തബ്ലീഗ് കേൾക്കുന്നു, അതിൽ മുബല്ലിഗീങ്ങളും മുഅല്ലിമീങ്ങളും ദായിയാനും കൂടാതെ നമ്മുടെ റേഡിയോയും ടെലിവിഷനും ഉൾപ്പെടുന്നു. ഈ സന്ദേശം കേട്ട് അവരുടെ ഹൃദയം അള്ളാഹു തുറക്കുന്നു. ചിലരുണ്ട്, അവർ ജമാഅത്തിന്റെ എതിരാളികളുടെ എതിർപ്പും അവരുടെ പര്യവസാനവും കണ്ടുകൊണ്ട് അഹമ്മദിയത്ത് സ്വീകരിക്കുന്നു. ചിലർക്ക് അള്ളാഹു അടയാളം കാണിക്കുന്നു. അള്ളാഹു ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു, ഞാൻ നിനക്ക് ബഹുമാനം നൽകും, നിന്നെ വളർത്തുകയും ചെയ്യും. പിന്നീട് 1883 അവിടുന്ന് വ്യവസ്ഥാപിതമായ നിലയിൽ ജമാഅത്ത് പോലും രൂപീകരിച്ചിരുന്നില്ല, എന്നല്ല അവിടുന്ന് വാദം പോലും ഉന്നയിച്ചിരുന്നില്ല. വളരെ കുറച്ചു പേർ മാത്രമേ അങ്ങയെക്കുറിച്ച് അറിഞ്ഞിരുന്നവർ ഉണ്ടായിരുന്നുള്ളൂ. അള്ളാഹു പറഞ്ഞു, കതബല്ലാഹു ലഅഗ്ലിബന്ന അന വറുസുലി, അള്ളാഹു വിധിച്ചിരിക്കുന്നു, വിജയം എനിക്കും എന്റെ ദൂതനുമായിരിക്കും. അന്ന് അദ്ദേഹത്തിന് മസീഹും മഹദിയും ആണ് എന്ന വാദം പോലും ഉണ്ടായിരുന്നില്ല. വീണ്ടും അള്ളാഹു അങ്ങയോട് പറഞ്ഞു, ലാ മുബദ്ദില ലി കലിമാതിഹി, അള്ളാഹുവിന്റെ വാക്കുകളെ ആർക്കും തന്നെ തടയാൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ വചനങ്ങളെ ആർക്കും തന്നെ മാറ്റാൻ സാധ്യമല്ല. അങ്ങയുടെ ജമാഅത്ത് വളരുന്നതിനെ കുറിച്ചും ജമാഅത്തിന്റെ പുരോഗതിയെക്കുറിച്ചും ഇതുകൂടാതെയും അനേകം ഇൽഹാമുകൾ ഉണ്ട്. അള്ളാഹു പറയുന്നു, ഞാൻ പുരോഗതി നൽകും, നിന്റെ പ്രിയപ്പെട്ടവരുടെ സംഘത്തെ വർദ്ധിപ്പിക്കും. ആ ഒരൊറ്റ വ്യക്തി, അദ്ദേഹത്തോട് അള്ളാഹു പുരോഗതിയെ കുറിച്ച് വാഗ്ദാനം ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ ജമാഅത്ത് മുഴുവൻ ലോകത്തും ഇന്ന് വ്യാപിച്ചിരിക്കുന്നു. ഓരോ ദിവസവും അത് വളർന്നുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും പുതിയ പുതിയ ആളുകൾ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു. അള്ളാഹു ഏതു വിധത്തിലാണ് മാർഗങ്ങൾ തുറക്കുന്നത്, എങ്ങനെയാണ് മാർഗദർശനം നൽകുന്നത്? ഈ ചേർന്നവരുടെ ഏതാനും ചില സംഭവങ്ങൾ ഇപ്പോൾ ഞാൻ സമർപ്പിക്കുന്നതാണ്. സ്വപ്നങ്ങളിലൂടെ അഹമ്മദികളായ ചിലരുടെ സംഭവങ്ങളുണ്ട്. കാസാനിൽ നിന്ന് നമ്മുടെ മുബല്ലിഗ സിൽസില എഴുതുന്നു, ഒരു സഹോദരൻ സൺ സൂഫി ലോയ്ഫ് മായി തബ്ലീഗ് ബന്ധം ഉണ്ടായി. അദ്ദേഹവുമായി ചോദ്യോത്തരം നടന്നു. കുറച്ചു കാലത്തിനു ശേഷം അദ്ദേഹം ബൈഅത്ത് ചെയ്തു. തന്റെ ബൈഅത്തിന്റെ സംഭവം വിവരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, അള്ളാഹു എനിക്ക് സ്വപ്നം കാണിച്ചു തന്നു. ഞാൻ സിറിയയുടെ ഒരു പ്രദേശത്താണ്. രണ്ട് ഗ്രൂപ്പുകൾ പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ സംഘട്ടത്തിനിടയ്ക്ക് മൂന്നാമത് ഒരു ഗ്രൂപ്പ് വരുന്നു. അവർ രണ്ട് ഗ്രൂപ്പുകാർക്കും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നു, നിങ്ങൾ പരസ്പരം കൊന്നുകൊണ്ട് അക്രമം ചെയ്യുകയാണ്, ഈ സംഘട്ടനം അവസാനിപ്പിക്കുക, പരസ്പരം രഞ്ജിപ്പിലെത്തുക. അങ്ങനെ ആ മൂന്നാം ഗ്രൂപ്പ് പറഞ്ഞതനുസരിച്ച് അവർ തങ്ങളുടെ ആയുധം ഉപേക്ഷിക്കുന്നു, പരസ്പരം കെട്ടിപ്പിടിക്കാൻ തുടങ്ങുന്നു. അദ്ദേഹം പറയുന്നു, അപ്പോൾ ഞാൻ ആരോട് ചോദിക്കുന്നു, ഈ മൂന്നാമത്തെ ജമാഅത്ത് ആരാണ്, ആരാണോ ഈ രണ്ട് ഗ്രൂപ്പുകൾക്കിടയിലും രഞ്ജിപ്പുണ്ടാക്കിയത്? അപ്പോൾ എന്നോട് പറയപ്പെടുന്നു, അത് അഹമ്മദിയ ജമാഅത്തിലെ അംഗങ്ങളാണ്. ഇതുപോലെ മറ്റൊരു സ്വപ്നത്തിൽ അദ്ദേഹം പറയുകയാണ്, എനിക്ക് അള്ളാഹു കാണിച്ചു തന്നു, മഴക്കാലമാണ്, തണുത്ത കാറ്റ് വീശുന്നു, എനിക്ക് ഒരു ശബ്ദം വരുന്നു, അഹമ്മദിയത്താണ് ശരിയായ അഖീദ. പറയുന്നു, ഈ സ്വപ്നങ്ങൾക്ക് ശേഷം ഞാൻ ബൈഅത്ത് ചെയ്തു. ഫ്രാൻസിൽ നിന്നുള്ള ഒരു വനിത മാലിക സാഹിബ താൻ അഹമ്മദിയത്ത് സ്വീകരിച്ച സംഭവം വിവരിച്ചുകൊണ്ട് എഴുതുന്നു, എന്റെ മുഴുവൻ കുടുംബത്തിലും അഹമ്മദിയത്തിന്റെ സന്ദേശം എത്തിക്കഴിഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അധികവും ഞങ്ങളുടെ വീട്ടിൽ സംസാരവും നടക്കാറുണ്ടായിരുന്നു. ഇന്നാൾക്ക് അള്ളാഹു സ്വപ്നത്തിലൂടെ മാർഗദർശനം നൽകി. അങ്ങനെ അദ്ദേഹം ജമാഅത്തിൽ പ്രവേശിച്ചു. ഞാൻ ഈ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരുന്നു, എന്നാൽ സ്വയം ഞാൻ ഒരിക്കലും ഒന്നും പറഞ്ഞിരുന്നില്ല. ഒരു ദിവസം ഞാൻ അള്ളാഹുവിന്റെ സമക്ഷത്തിൽ ദുആ ചെയ്തു, നീ എനിക്കും പറഞ്ഞു തരിക, അഹമ്മദിയത്ത് ശരിയായ മാർഗം ആണോ അതോ അല്ലയോ. പറയുന്നു, അടുത്ത മൂന്ന് രാത്രികളിൽ അള്ളാഹു എനിക്ക് ഒന്നിനു ശേഷം മറ്റൊന്ന് എന്ന നിലക്ക് മൂന്ന് സ്വപ്നങ്ങൾ കാണിച്ചു തന്നു. ആദ്യത്തെ സ്വപ്നത്തിൽ ഞാൻ കണ്ടു, ഖിയാമത്ത് സംഭവിച്ചിരിക്കുന്നത് പോലെ എല്ലായിടത്തും കോലാഹലങ്ങൾ നടക്കുകയാണ്. എന്നാൽ എന്റെ സഹോദരി സഹോദരന്മാർ ആരാണോ അഹമ്മദികളായിട്ടുള്ളത് അവർ ഈ കോലാഹലങ്ങളിലൊന്നും ഇല്ല, മറിച്ച് വളരെയധികം സന്തോഷത്തിലാണ്. എന്നാൽ ഞാൻ വാവിട്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. അവസ്ഥ വളരെ അപകടകരം ആയിരുന്നു. എന്നാൽ അവർക്ക് ഒരുവിധത്തിലുള്ള പാരവശ്യവും ഉണ്ടായിരുന്നില്ല. എന്നാൽ അവർ പറയുന്നു, ഞങ്ങൾക്ക് അഹമ്മദിയ ജമാഅത്തിന്റെ യോഗത്തിൽ പോകണം. ഞാൻ സ്വപ്നത്തിൽ ഭയത്തിന്റെ അവസ്ഥയിൽ അവരെ കെട്ടിപ്പിടിക്കുന്നു. മറ്റൊരു സ്വപ്നം ഞാൻ കണ്ടു, എന്റെ അഹമ്മദിയായ സഹോദരി എന്നോട് നമസ്കരിക്കാൻ പറയുന്നു. ഈ ഒരൊറ്റ മാർഗം മാത്രമാണുള്ളത്. അതുപോലെ തന്നെ മൂന്നാമത്തെ ദിവസം ഞാൻ സ്വപ്നത്തിൽ കണ്ടു, ഞാൻ എന്റെ സഹോദരി സഹോദരന്മാരോടൊപ്പം ഇരിക്കുകയാണ്. അള്ളാഹു എന്റെ കൈകളിൽ എന്തോ ചിലത് എഴുതിയിരിക്കുന്നതായി എനിക്ക് തോന്നുന്നു. അങ്ങനെ ഈ സ്വപ്നങ്ങൾക്ക് ശേഷം പറയുന്നു, എന്റെ ഹൃദയത്തിൽ വിശാലതയുണ്ടായി. ഇത് ജമാഅത്തിന്റെ സത്യതയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളാണ്. അങ്ങനെ ഞാൻ ബൈഅത്ത് ചെയ്തു. ഇപ്പോൾ മുഴുവൻ കുടുംബവും അഹമ്മദിയത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. അബ്ദുൽ അസീസ് തറാവരെ സാഹിബ് ഐവറി കോസ്റ്റിലെ ഒരു ഗ്രാമം ഷീപ്പൂവിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വിവരിക്കുന്നു, ഒരു പ്രായം ഉള്ള വറാമ്മ തറാവരെ സാഹിബ് ഒരിക്കൽ സ്വപ്നത്തിൽ കണ്ടു. അവരുടെ ഗ്രാമത്തിൽ അറബികൾ വന്നിരിക്കുന്നു. സ്വപ്നത്തിൽ തന്നെ അവർ വന്നപ്പോൾ ചിലർ പറയാൻ തുടങ്ങി, ഇവർ യഥാർത്ഥത്തിലുള്ള അറബികൾ അല്ല, ഇവരിൽ നിന്ന് വിട്ടുനിൽക്കുക. പറയുന്നു, ഇതിനിടയ്ക്ക് എനിക്ക് സ്വപ്നത്തിൽ തന്നെ ഒരു ശബ്ദം കേൾക്കാൻ സാധിച്ചു, അഥവാ താങ്കൾ അള്ളാഹുവിനെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇവരിലൂടെയാണ് അള്ളാഹുവിനെ പ്രാപിക്കാൻ സാധിക്കുക. ഇതിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം പറയുന്നു, അഹമ്മദികളുടെ മുബല്ലിഗ് ഞങ്ങളുടെ ഗ്രാമത്തിൽ വന്നു. അപ്പോൾ ചിലർ പറയാൻ തുടങ്ങി, ഇവർ മുസ്ലിങ്ങളല്ല, അഹമ്മദി മുബല്ലിഗാണ് എന്ന് അറിയാവുന്നവർ പറഞ്ഞു, ഇവർ മുസ്ലിങ്ങൾ തന്നെയല്ല, ഇവരിൽ നിന്ന് ദൂരപ്പെട്ടു നിൽക്കണം. ഇതിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം ബൈഅത്ത് ചെയ്ത് ജമാഅത്തിൽ പ്രവേശിച്ചു. ഇദ്ദേഹം ജൽസ സാലാന ഐവറി കോസ്റ്റിലും പങ്കെടുത്തു. വളരെ ആവേശത്തോടും ഉത്സാഹത്തോടും കൂടി പങ്കെടുത്തു. കാംഗോ ബ്രാസീലിൽ നിന്ന് ബഷീർ സാക്കല സാഹിബ്, അദ്ദേഹം പറയുന്നു, എനിക്ക് ആദ്യമായി ജൽസ 2014 ജൽസ സാലാനയിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചു. അവിടുത്തെ പ്രാദേശിക ജൽസയിൽ അവിടെ നിന്ന് അറിയാൻ സാധിച്ചു, അതിർത്ത് ഈസ വഫാത്തായിരിക്കുന്നു, ഇനി അദ്ദേഹം ജീവനോട് ആകാശത്തിൽ നിന്ന് ഇറങ്ങുന്നതല്ല. ഇതും അറിയാൻ കഴിഞ്ഞു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു, ഒരു സമയം വരും മുസ്ലിങ്ങൾ വിഭാഗങ്ങളായി വിഭജിക്കപ്പെടും, ഇസ്ലാം കേവലം നാമം മാത്രമായി തീരും. അപ്പോൾ മസീഹ മഊദ് അലൈഹിസ്സലാം വരും, അദ്ദേഹത്തിന്റെ ജമാഅത്ത് മാത്രമായിരിക്കും നേർമാർഗത്തിൽ ഉണ്ടാവുക. പറയുന്നു, പിന്നീട് ഞാൻ അഹമ്മദിയ ജമാഅത്തിന്റെ ലിറ്ററേച്ചറും ഗ്രന്ഥങ്ങളും വായിക്കാൻ ആരംഭിച്ചു. അത് മുഖേന എനിക്ക് അഹമ്മദിയത്തിന്റെ സത്യത മനസ്സിലാക്കാൻ അവസരം ലഭിച്ചു. ഇതിനിടയ്ക്ക് ഒരു ദിവസം ഞാൻ സ്വപ്നത്തിൽ കണ്ടു, ഒരാൾ എനിക്ക് വെള്ളയും റോസും നിറത്തിലുള്ള ഭംഗിയുള്ള വസ്ത്രം നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ റംസാൻ മാസത്തിൽ ഞാൻ ഒരിക്കൽ സ്വപ്നത്തിൽ കണ്ടു, ഞാൻ വളരെ ഉന്നതമായ ഒരു ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. ഈ സ്വപ്നത്തിനു ശേഷം എനിക്ക് തൃപ്തി കൈവന്നു, ബസ് യാത്ര ചെയ്യാനുള്ള മാർഗമാണ്, അതുകൊണ്ട് ഞാൻ ഏതൊരു മാർഗത്തിലൂടെയാണോ പോകുന്നത് അത് വളരെ ഉന്നതമാണ്. ഈ സ്വപ്നത്തിനു ശേഷം ഞാൻ അഹമ്മദിയത്ത് സ്വീകരിച്ചു. കിർഗിസ്ഥാൻ ജമാഅത്തിലെ നവ അഹമ്മദി എഷ്ലിൻ റമീൽ സാഹിബ് താൻ അഹമ്മദിയത്ത് സ്വീകരിച്ച സംഭവം വിവരിക്കുന്നു. പറയുന്നു, ഞാനൊരു മുസ്ലിം കുടുംബത്തിലാണ് ജനിച്ചത്, അതുകൊണ്ട് ഇസ്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അപരിചിത മതം ആയിരുന്നില്ല. എന്നാൽ ഞാൻ മതത്തിന്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളെ കുറിച്ച് ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. ഞാൻ ജോലി ചെയ്യുന്നിടത്ത് വെച്ച് കിർഗിസ്ഥാൻ ജമാഅത്തിന്റെ സദർ സാഹിബുമായി മുലാഖാത്ത് നടന്നു. വിവിധ വിഷയങ്ങളിൽ സംസാരം നടന്നുകൊണ്ടിരുന്നു. മതവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് മെല്ലെ മെല്ലെ ഇസ്ലാമിന്റെ സത്യസാക്ഷ്യം എനിക്ക് തുറന്നു കിട്ടാൻ തുടങ്ങി. എനിക്ക് ഇക്കാര്യം അറിയാൻ സാധിച്ചു. ഇന്നത്തെ കാലഘട്ടത്തിലെ മുസ്ലിങ്ങൾ യഥാർത്ഥ ഇസ്ലാം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരല്ല. അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ എനിക്ക് എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ തുടങ്ങി. അത് വിശുദ്ധ ഖുർആന്റെ ഉദ്ധരണികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും ഹദീസിന്റെ പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ നിന്നും ഉള്ളതായിരുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും എന്റെ വിവിധങ്ങളായ ഖുതുബകളുടെയും വെളിച്ചത്തിൽ ഞാൻ അതെല്ലാം നോക്കാൻ തുടങ്ങി. അങ്ങനെ ആദ്യമായി ഞാൻ വിശുദ്ധ ഖുർആൻ ഓതാൻ ആരംഭിച്ചു. പറയുന്നു, പിന്നീട് ഞാൻ ഒരു ദിവസം ബൈഅത്ത് ചെയ്യാൻ തീരുമാനിച്ചു. അതേ രാത്രി ഞാൻ സ്വപ്നത്തിൽ കണ്ടു, എന്റെ പിതാവിന്റെ സുഹൃത്ത് എന്നെ ഒരു ഭാഗത്തേക്ക് ആംഗ്യം കാണിച്ചുകൊണ്ട് പറയുന്നു, ആ പ്രദേശത്ത് ഒരു അടയാളമുണ്ട്, എന്നാൽ ആ അടയാളത്തെ കുറിച്ച് ആർക്കും ഒന്നും പറഞ്ഞു കൊടുക്കരുത്, കാരണം തീവ്രവാദികൾ വന്ന് ആ അടയാളം തകർത്ത് കളയും. അങ്ങനെ ഞാൻ പോയി ആ അടയാളം കണ്ടു. അത് ഒരു വലിയ തോട്ടം ആയിരുന്നു. ആ തോട്ടത്തിൽ പൂമ്പാറ്റകളെ പോലുള്ള സൃഷ്ടികൾ പറന്നു നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചിന്തിച്ചു, അള്ളാഹുവിന്റെ ഈ അടയാളം നമുക്ക് എങ്ങനെയാണ് മറച്ചുവെക്കാൻ സാധിക്കുക. അതിനിടയ്ക്ക് ഞാൻ പക്ഷിയെപ്പോലെ പറക്കാൻ തുടങ്ങി. പറയുന്നു, സ്വപ്നത്തിൽ ഞാൻ പറന്ന് പറന്ന് എന്റെ പിതാവിന്റെ ഭവനത്തിൽ പോയി അദ്ദേഹം ചായ കുടിക്കുകയാണ്. എന്നാൽ എന്നെ കേവലം ഒരു പക്ഷിയായി കണ്ട് ഭാവിക്കുന്നു. എന്നാൽ ഞാൻ അദ്ദേഹത്തോട് 3 പ്രാവശ്യം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പരിഭ്രമിക്കുന്നു, ഈ പക്ഷി എങ്ങനെയാണ് സംസാരിക്കുന്നത് പറയുന്നു. അങ്ങനെ ഞാൻ ആകാശത്തേക്ക് ഉയർന്നു. പിന്നീട് ആകാശത്തിലേക്ക് ഉയർന്ന സമയത്ത് ഞാൻ പക്ഷിയിൽ നിന്ന് ഒരു മലക്കിലേക്ക് മാറുന്നു. പിന്നീട് ഞാൻ ഭൂമിയിലേക്ക് നോക്കുന്നു, എല്ലാവരും മരിച്ചിരിക്കുന്നു, ഒരാളും ജീവനോടെയില്ല. പറയുന്നു, ഞാൻ പറന്ന് എന്റെ വീട്ടിലേക്ക് വരുന്നു. സ്വപ്നത്തിൽ തന്നെ വീട്ടിനകത്തേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നു. ഈ സ്വപ്നത്തിനു ശേഷം ഞാൻ തീരുമാനിച്ചു, അള്ളാഹു എനിക്ക് ആത്മീയമായ ശക്തി നൽകിയിരിക്കുന്നു. അങ്ങനെ അതിനുശേഷം ഞാൻ ബൈഅത്ത് ചെയ്തു. അങ്ങനെ അഹമ്മദിയ ജമാഅത്തിൽ പ്രവേശിച്ചു. അബ്ദുൽ ഹാദി സാഹിബ് ഈജിപ്തിൽ നിന്നാണ് പറയുന്നു, അഹമ്മദിയത്തിനെ കുറിച്ച് അറിയുന്നതിന് വളരെ കാലം മുമ്പ് തന്നെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. ഞാൻ ഏകാന്തനായ ശൂന്യമായ ഒരു മാർഗത്തിലൂടെ ഒരു അറിയപ്പെടാത്ത ലക്ഷ്യത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സ്വാലിഹായ ഒരാൾ വരുന്നു, എന്നെ ആ മാർഗത്തിൽ നിന്ന് മാറ്റി ഒരു പുതിയ മാർഗത്തിലേക്ക് ആനയിക്കുന്നു. അത്ഭുതകരമായ കാര്യം ഇതാണ്, ഞാനൊരു അനിഷ്ടവും കാണിക്കാതെ സന്തോഷത്തോടുകൂടി ആ മാർഗത്തിലൂടെ ചരിക്കാൻ ആഗ്രഹിക്കുന്നു. ഏതൊരു മാർഗത്തിലേക്കാണോ സ്വാലിഹായ മനുഷ്യൻ എന്നെ നയിച്ചിട്ടുള്ളത്. അതിനുശേഷം ഞാൻ അതിനുള്ള കാരണം ഇതാണ്, അദ്ദേഹത്തിന്റെ അനുകമ്പയുള്ള പെരുമാറ്റം കൊണ്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹം എന്നെ മോശം പര്യവസാനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി മനോഹരമായ പര്യവസാനത്തിലേക്കും വലിയ നന്മയിലേക്കുമാണ് നയിക്കുന്നത്. ആ മാർഗത്തിൽ ചരിച്ചുകൊണ്ടിരിക്കെ കുറച്ച് സമയത്തിനു ശേഷം ഒരു ഉയർന്ന സ്ഥലത്ത് എത്തിയതിനു ശേഷം തന്റെ പഴയ മാർഗത്തിലേക്ക് ഞാൻ നോക്കുമ്പോൾ അവിടെ ക്രൂരനായ ഒരാൾ ചില ആളുകളെ കൊണ്ട് നിർബന്ധിതമായി അധ്വാനിപ്പിക്കുകയാണ് കാണുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു, അഥവാ സാലിഹായ വ്യക്തി എന്നെ ആ മാർഗത്തിൽ നിന്ന് മാറ്റിയില്ലായിരുന്നുവെങ്കിൽ ഇതുപോലെ ഞാനും ഈ അക്രമത്തിനിരയാകുമായിരുന്നു. സ്വപ്നത്തിൽ തന്നെ എനിക്ക് ചിന്തയുണ്ടാകുന്നു, ഒരു പക്ഷേ ഈ സ്വാലിഹായ മനുഷ്യൻ അള്ളാഹുവിന്റെ നബി മൂസയാണ്. പറയുന്നു, കുറെ കാലത്തിനു ശേഷം ഞാൻ ജമാഅത്തിനെ പരിചയപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഞാൻ ഏതൊരു മാർഗത്തിലാണോ ഉണ്ടായിരുന്നത് അത് നാശത്തിന്റെയും അപകടത്തിന്റെയും ആണ്. ഏതൊരു സ്വാലിഹായ മനുഷ്യനാണോ എന്നെ അവിടെ നിന്ന് മാറ്റി പുതിയ മാർഗത്തിലേക്ക് നയിച്ചത് അത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമാണ്. പുതിയ മാർഗം അഹമ്മദിയത്ത് അഥവാ യഥാർത്ഥ ഇസ്ലാമാണ്. ഈ ഏതാനും ഉദാഹരണങ്ങൾ ഞാൻ സമർപ്പിച്ചത് ഒരാൾ കാസാനിൽ നിന്നാണ്, കിർഗിസ്ഥാനിൽ നിന്നാണ്, റഷ്യയുടെ സംസ്ഥാനങ്ങളിൽ നിന്ന്, ചിലർ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നാണ്, ഒരാൾ പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ നിന്നാണ്, ചിലർ സെൻട്രൽ ആഫ്രിക്കയിൽ നിന്നാണ്, ചിലർ അറേബ്യയിൽ നിന്നാണ്, വിവിധ സമൂഹങ്ങളിലെ ആളുകൾ, വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർ. എന്നാൽ ഒരുപോലുള്ള മാർഗദർശനമാണ് ഇവർക്കേവർക്കും ലഭിക്കുന്നത്. ഇതാരാണ് ചെയ്യുന്നത്? ഇവർക്ക് ഈ മാർഗദർശനം തീർച്ചയായും അള്ളാഹുവാണ് നൽകുന്നത്. അവൻ അങ്ങയോട് പറഞ്ഞിരുന്നു, ഞാൻ നിന്നെ പൂർണമായും ഹൃദയംഗമമായും സ്നേഹിക്കുന്നവരുടെ സംഘത്തെ വർദ്ധിപ്പിക്കുന്നതാണ്. മറാക്കഷിൽ നിന്ന് ഒരഹമ്മദി തന്റെ ബൈഅത്തിന്റെ സംഭവം എഴുതുന്നു. ഷുക്കൂർ സാഹിബ് അഹമ്മദിയത്തിനെ പരിചയപ്പെട്ടതിന്റെ ആദ്യ ദിവസങ്ങളിൽ ഞാൻ ലിക്കാമാൽ അറബ് സ്ഥിരമായി കണ്ടുകൊണ്ടിരുന്നു. ഞാൻ സ്വപ്നത്തിൽ കണ്ടു ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മല്ലാഹു തആല ഒരു പർവ്വതത്തിന്റെ കൊടുമുടിയിലേക്ക് പോകുന്ന ഒരു മാർഗത്തിലൂടെ നടന്നു പോവുകയാണ്. അവിടുന്ന് വെളുത്ത നിറത്തിലുള്ള പാകിസ്ഥാനി വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. പറയുന്നു, ഞാൻ ഉസൂറിന്റെ പിന്നാലെ പോയിക്കൊണ്ട് പർവ്വതത്തിന്റെ കൊടുമുടിക്ക് അടുത്തുവരെ എത്തുന്നു. ആ സ്ഥലത്ത് ഞങ്ങൾക്ക് പർവ്വതത്തിന്റെ കൊടുമുടിയിൽ നിന്ന് ഒരു തീക്ഷ്ണമായ പ്രകാശം കാണാൻ സാധിക്കുന്നു. അത് ഉദയസ്ഥാനത്ത് വ്യാപിക്കുന്നു, അത് പ്രഭാതത്തിന്റെ വെളിച്ചമാണ് എന്ന് തോന്നുന്നു. പറയുന്നു, എനിക്കൊരു വിധത്തിലുള്ള ഭയം തോന്നുന്നു, എന്റെ ചുവടുകൾ അലസമാകാൻ തുടങ്ങുന്നു. ഉസൂർ ഈ കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബി എന്നോട് പറയുന്നു, എന്റെ ഭയം അറിഞ്ഞുകൊണ്ട് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുന്നു. അപ്പോൾ അങ്ങയുടെ പ്രകാശപൂരിതമായ മുഖം കണ്ടുകൊണ്ട് വിസ്മയകരമായ അവസ്ഥയിൽ ഞാൻ ബുദ്ധിമുട്ടുന്നു. പറയുന്നു, ഈ പർവ്വതത്തിന്റെ മറുഭാഗത്ത് എന്താണ് എന്ന് എന്തറിയാം? ഏതിൽ നിന്നാണ് ഈ വിധത്തിലുള്ള പ്രകാശം പുറത്തു വരുന്നത്? അപ്പോൾ അവിടുന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നു, എന്റെ പിന്നാലെ വരിക, ഭയപ്പെടരുത്. പറയുന്നു,
അൽഹംദുലില്ലാഹ്,
ഭയവും അപകടവും ഉണ്ടായിട്ടും ഞങ്ങൾ ഈ സ്വപ്നം അനുസരിച്ച് ലിക്കാമായിൽ കണ്ടുകൊണ്ട് ഉസൂറിന്റെ പിന്നാലെ തന്നെ ചരിച്ചുകൊണ്ടിരുന്നു. ഏതുവരെ എന്നാൽ അഹമ്മദിയത്ത് സ്വീകരിക്കുക എന്ന ലക്ഷ്യത്തിലെത്തി. പറയുന്നു, ഞാൻ അഹമ്മദിയത്തിനെ കുറിച്ച് അറിഞ്ഞതിനു ശേഷം തന്നെ ബൈഅത്ത് ചെയ്യാം എന്ന് തീരുമാനിച്ചിരുന്നു. എം ടി മുഖേന ആഗോള ബൈഅത്തിൽ പങ്കെടുത്ത് ബൈഅത്തിന്റെ വചനങ്ങൾ ഉരുവിടുകയും ചെയ്തിരുന്നു. എന്നിരുന്നാലും ഹൃദയം തൃപ്തി കൈവരിച്ചിരുന്നില്ല. കാരണം ബയ്യത്തിന്റെ വാക്കുകൾ ഇംഗ്ലീഷിലായിരുന്നു. അതെനിക്ക് ഒട്ടും മനസ്സിലായില്ല. എനിക്ക് ഈ വിധത്തിൽ ബയ്യത്ത് ചെയ്ത് തൃപ്തി കൈവന്നിരുന്നില്ല. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ ബയ്യത്ത് എന്നുള്ളത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സത്യസാക്ഷ്യവും ഈമാനും ബയ്യത്തിന്റെ നിബന്ധനകൾ അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ്. ഞാൻ അതനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. പിന്നീട് ജമാഅത്തുമായി ബന്ധം ഉണ്ടായപ്പോൾ അള്ളാഹു എന്റെ ഭാര്യയ്ക്കും സത്യം സ്വീകരിക്കാൻ തൗഫീഖ് നൽകി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി 2010 തുടക്കത്തിൽ ഔദ്യോഗികമായി ബൈഅത്ത് ഫോറം അയച്ചുകൊണ്ട് ബൈഅത്ത് ചെയ്തു. മറ്റൊരു സഹോദരൻ ഡോക്ടർ ഇജാസ് കരീം സാഹിബ് അൾജീരിയയിൽ നിന്ന് തന്റെ ബൈഅത്തിന്റെ സംഭവം എഴുതുന്നു. ഇദ്ദേഹം അവിടെ ജമാഅത്തിന്റെ ആമിലയിലെ മെമ്പർ കൂടിയാണ്, ജനറൽ സെക്രട്ടറിയാണ്. കഴിഞ്ഞ ദിവസം അവസ്ഥകൾ കാരണം അസീറാനെ റാഹെ മൗല ആയിട്ടുണ്ട്. ഇപ്പോഴും ഇദ്ദേഹത്തിന്റെ അവസ്ഥ വളരെയധികം കഠിനകരമാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ പ്രയാസങ്ങളും ദൂരീകരിക്കുമാറാകട്ടെ. ഇദ്ദേഹം പറയുന്നു, ഞാൻ പഠിപ്പിക്കപ്പെട്ട ഇസ്ലാമിക അധ്യാപനങ്ങളും വിശുദ്ധ ഖുർആന്റെ തെറ്റായ അധ്യാപനങ്ങളും കാരണത്താൽ തികച്ചും നിരാശനായി കഴിഞ്ഞിരുന്നു. ഉലമാക്കളുടെ വ്യാഖ്യാനം കേട്ട് ചിന്തിച്ചിരുന്നു, ഇത് അള്ളാഹുവിന്റെ വചനമാകാൻ സാധ്യതയുണ്ടോ? ഏതുവരെ? എന്നാൽ ഉർദനിലെ ഒരു അഹമ്മദി സുഹൃത്ത് മുഖേന അഹമ്മദിയത്തും ജമാഅത്തിന്റെ സ്ഥാപകരുടെ ലിഖിതങ്ങളുമായി പരിചയപ്പെട്ടു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തഫ്സീർ വായിക്കുന്നതിന് മുമ്പ് നഫലുകൾ നമസ്കരിച്ച് ദുആ ചെയ്തു. അള്ളാഹുവെ നേരായ മാർഗത്തിലേക്ക് മാർഗദർശനം നൽകുന്നതിനു വേണ്ടി വായിച്ചു മുന്നോട്ടു പോകുന്നതനുസരിച്ച് ഹൃദയം തുറന്നുകൊണ്ടിരുന്നു. ഈ കലാമിന്റെ പ്രൗഢി കൊണ്ട് ശരീരം വിറക്കാൻ തുടങ്ങി. ഇതൊരു മനുഷ്യന്റെ വചനം അല്ല എന്ന കാര്യം ദൃഢവിശ്വാസം ഉണ്ടായി. മറിച്ച് ഇത് ദൈവിക വെളിപാടുകളാണ്. എന്നാൽ ബയ്യത്തിന്റെ തീരുമാനമെടുക്കുന്നതിന് മുമ്പായി ഇസ്തിഖാറ ചെയ്തു. അപ്പോൾ സ്വപ്നത്തിൽ കണ്ടു, ഞാൻ എന്റെ സുഹൃത്തുക്കളോടൊപ്പം രാത്രി നഗരത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളോടൊപ്പം ഒരു പ്രകാശം ധരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനിടക്ക് ഫോണിന്റെ ബെല്ലടിക്കുന്നു. നോക്കിയപ്പോൾ അറിയാൻ കഴിഞ്ഞു അത് ഹസ്രത്ത് ഇമാം മഹ്ദി അലഹി ഇസ്ലാമിന്റെ ഫോൺ നമ്പറാണ്. ഹൃദയത്തിൽ തീരുമാനമെടുത്തു, ഞാൻ അദ്ദേഹത്തെ തിരിച്ചു വിളിക്കാം. അഥവാ അദ്ദേഹം ഫോണിന് മറുപടി നൽകിയില്ല എങ്കിൽ അദ്ദേഹം സത്യനബിയായിരിക്കും, അല്ല എങ്കിൽ അല്ല. എന്തുകൊണ്ടെന്നാൽ എനിക്കറിയില്ല. സ്വപ്നത്തിൽ തന്നെ എനിക്ക് ഈ ഒരു ചിന്ത ഉണ്ടാകുന്നു, നബി ഫോണിന് മറുപടി നൽകുകയില്ല. അങ്ങനെ ഞാൻ ഫോൺ ചെയ്തു. ദീർഘനേരം ബെല്ലടിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അദ്ദേഹം ഫോൺ എടുത്തില്ല. അതിനുശേഷം അവിടുന്ന് എന്റെ മുന്നിൽ പ്രൗഢിയോടുകൂടി പ്രത്യക്ഷപ്പെട്ടു. ഞാൻ വിശുദ്ധ ഖുർആന്റെ ആയത്തുകളും ഔദുവും ഓതാൻ തുടങ്ങി. ഷെയ്ത്താൻ എനിക്ക് മേൽ മഹ്ദിയുടെ പ്രശ്നം സംശയാസ്പദമാക്കി തീർക്കാതിരിക്കുന്നതിനു വേണ്ടി അതിനുശേഷം ഭയത്തിന്റെ കാഠിന്യം കൊണ്ട് ഉണർന്നെഴുന്നേറ്റു. ഇത് സുബഹ് നമസ്കാരത്തിന്റെ സമയമായിരുന്നു. ഈ സ്വപ്നം സത്യമാണ് എന്ന് എനിക്ക് ദൃഢവിശ്വാസമുണ്ടായി. ഇങ്ങനെ ഞാൻ ബൈഅത്ത് ചെയ്തു. ആളുകൾക്ക് എപ്രകാരമാണ് അടയാളം വെളിപ്പെടുന്നത്, ബൈഅത്തിന് മാർഗമായി തീരുന്നത്? ഇതിനെക്കുറിച്ചൊരു സംഭവം മുബല്ലിഗ് ഇൻചാർജ് സാഹിബ് സെനഗൽ എഴുതുന്നു. പറയുന്നു, സെനഗാലിലെ റീജൻ കാസാമാസിൽ 3 ഗ്രാമത്തിൽ അഹമ്മദിയത്തിന് തുടക്കമായി. ഈ ഗ്രാമങ്ങളിൽ ജമാഅത്തിന്റെ പുരോഗതി കണ്ടുകൊണ്ട് അവിടുത്തെ ജമാഅത്തിന്റെ എതിരാളികളായ മൗലവിമാരും ചീഫും ഒത്തുചേർന്നുകൊണ്ട് ജമാഅത്തിനെതിരെ ശാപപ്രാർത്ഥന നടത്താൻ തീരുമാനിച്ചു. അവർ വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ഓതിക്കൊണ്ട് ഭൂമിയിൽ കൈയടിച്ചുകൊണ്ട് പറയുമായിരുന്നു. എല്ലാവരും ഇവർ മുസ്ലിങ്ങളായിരുന്നു. അള്ളാഹു ജമാഅത്തിനെയും അതിന്റെ മുബല്ലിഗിനെയും നശിപ്പിക്കട്ടെ. എന്നാൽ അള്ളാഹുവിന്റെ പ്രവർത്തനം ഇപ്രകാരമുണ്ടായി. ഈ ശാപപ്രാർത്ഥനയ്ക്ക് ശേഷം ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അവരുടെ ഏറ്റവും വലിയ ഇമാമിനെ പാമ്പ് കടിച്ചു. എന്നിട്ട് എല്ലാ ഇമാമിങ്ങളും ഒരുമിച്ചു കൂടി വീണ്ടും ദുആ ചെയ്തു അള്ളാഹു ഇമാമിനെ രക്ഷിക്കുന്നതിന് വേണ്ടി. എന്നാൽ ഇവരുടെ ഈ വലിയ ഇമാം രക്തം ഛർദ്ദിച്ചതിനു ശേഷം മരിച്ചുപോയി. പിന്നീട് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ആ ചീഫിനെയും പാമ്പ് കടിച്ചു. ആരാണോ ജമാഅത്തിനെതിരിൽ ശാപപ്രാർത്ഥനയിൽ ഉൾപ്പെട്ടിരുന്നത് അയാളെയും രക്ഷപ്പെടുത്താൻ വേണ്ടി മൗലവിമാർ ഒരുമിച്ച് കൂടി ദുആ ചെയ്തു. എന്നാൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചില്ല. ഇത് കണ്ട ആളുകളിൽ ഭയം ഉണ്ടായി. സ്വയം പറയാൻ തുടങ്ങി, അഹമ്മദിയത്തിനും അഹമ്മദി മുബല്ലിഗിനും എതിരെ ശാപപ്രാർത്ഥന നടത്തിയതിന്റെ ഫലമായിട്ടാണിത് ഇപ്രകാരം സംഭവിക്കുന്നത്. എന്നാൽ മൗലവിമാർ പറയാൻ തുടങ്ങി, ഇതെല്ലാം അള്ളാഹു അല്ല ചെയ്യുന്നത്, മരിച്ച ജിന്നുകൾ പാമ്പിനെ വിട്ടിരിക്കുകയാണ്, അതാണ് ആളുകളെ കൊന്നുകൊണ്ടിരിക്കുന്നത്. പറയുന്നു, കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അസിസ്റ്റന്റ് ചീഫിനെയും പാമ്പ് കടിച്ചു. അയാളും ഈ അവസ്ഥകളിലൂടെ കടന്നുപോയി മരിച്ചു. അതിനുശേഷം ആളുകൾ നമ്മുടെ മുബല്ലിഗിന്റെ അടുത്ത് വന്നു. നമ്മുടെ മുബല്ലിഗിന് ഈ വിധത്തിൽ അവർ ജമാഅത്തിനെതിരിൽ ശാപപ്രാർത്ഥന നടത്തിയ കാര്യം അറിയില്ലായിരുന്നു. എന്നാൽ ഗ്രാമക്കാർ സ്വയം തന്നെ ഈ സംഭവം എല്ലാം പറഞ്ഞു. പറയുന്നു, ഞങ്ങളെ രക്ഷപ്പെടുത്തണം, ഞങ്ങളുടെ ശാപപ്രാർത്ഥന ഞങ്ങളെ പിടിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താലും. അങ്ങനെ മുബല്ലിഗ് അവരുടെ ഗ്രാമത്തിൽ പോയി അവർക്ക് ഹദ്രത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിന്റെ ഈ പ്രഖ്യാപനത്തെ കുറിച്ച് പറഞ്ഞുകൊടുത്തു. അള്ളാഹു ശത്രുക്കളുടെ ശാപപ്രാർത്ഥനയെ അവരിലേക്ക് തന്നെ തിരിച്ചയക്കും, ജമാഅത്തിന് പുരോഗതി നൽകും. ഇപ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മൂന്ന് ഗ്രാമത്തിലെയും 700-ൽ അധികം ആളുകൾ ബൈഅത്ത് ചെയ്തുകൊണ്ട് ജമാഅത്തിന്റെ മടിത്തട്ടിൽ വന്നിരിക്കുന്നു. എതിരാളികൾ സ്വയം തന്നെ ചില സമയത്ത് സത്പ്രകൃതക്കാരായ ആളുകൾക്ക് സത്യം അന്വേഷിക്കുന്നതിനുള്ള മാർഗം തുറന്നു നൽകുന്നു. ഒരു സംഭവം പരാമർശിച്ചുകൊണ്ട് ബോർക്കിനോ ഫാസോയിലെ റീജൻ ബൊറോമോയിൽ നിന്ന് മുഅല്ലിം സിൽസില എഴുതുന്നു, നമ്മുടെ ഒരു ജമാഅത്ത് പൂറായിലെ വഹാബി ഇമാമിന്റെ മകൻ ഒരു തബ്ലീഗി സംഭാഷണത്തിൽ പങ്കെടുത്തു. അതിൽ അദ്ദേഹം കണ്ടു അഹമ്മദി മൗലവിമാർ, അവർ PhD പോലും എടുത്തവരാണ്, തെളിവുകൾ നൽകുന്നതിന് പകരം ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രൗഢിക്കെതിരിൽ അധിക്ഷേപം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ കാര്യം ഈ യുവാവിനെ വളരെയധികം സ്വാധീനിച്ചു. അദ്ദേഹം ജമാഅത്തിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. റേഡിയോയിൽ ജമാഅത്തിന്റെ തബ്ലീഗി പരിപാടികൾ സ്ഥിരമായി കേട്ടുകൊണ്ടിരുന്നു. ഒരു ദിവസം തന്റെ പിതാവ്, അദ്ദേഹം വഹാബി ഇമാമാണ്, അദ്ദേഹത്തോട് ജമാഅത്തിനെ കുറിച്ച് ചോദിച്ചു. പിതാവ് മറുപടി നൽകി, അഹമ്മദികൾ മുസ്ലിങ്ങളല്ല, നീ അവരുടെ അടുത്തുപോലും പോകരുത്. എന്നാൽ അദ്ദേഹം സ്ഥിരമായിക്കൊണ്ട് റേഡിയോ കേട്ടുകൊണ്ടിരുന്നു. പിന്നീട് അദ്ദേഹം നമ്മുടെ മുഅല്ലിമുമായി ബന്ധപ്പെട്ടു. ബൈഅത്ത് ചെയ്ത അഹമ്മദിയ ജമാഅത്തിൽ പ്രവേശിച്ചു. പിതാവിന് ഈ കാര്യം അറിയാൻ കഴിഞ്ഞപ്പോൾ അയാൾ തന്റെ മകനെ ചീത്ത പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്താക്കി. കുറച്ചു ദിവസത്തിന് ശേഷം ഈ യുവാവിന് തന്റെ മാതാവിന്റെ ഫോൺ വന്നു, നീ പോയതിനു ശേഷം വീട്ടിലെ സമാധാനം നശിച്ചിരിക്കുന്നു, അതുകൊണ്ട് നീ തിരിച്ചു വരിക, തന്റെ പിതാവുമായി രഞ്ജിപ്പിലെത്തുക. ഉമ്മ പറഞ്ഞതുകൊണ്ട് അദ്ദേഹം തിരിച്ചു വീട്ടിൽ വന്നപ്പോൾ പിതാവ് മുഴുവൻ ഗ്രാമക്കാരെയും ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇതെന്റെ മകൻ അല്ല, ഇവൻ കാഫിറായിരിക്കുന്നു. ആഫ്രിക്കൻ ആചാരം അനുസരിച്ച് പിതാവിന്റെ നീരസം വളരെ മോശമായിട്ടാണ് കാണുന്നത്. അത് കാരണം ആ നവ അഹമ്മദി മകന് വളരെയധികം പ്രയാസം ഉണ്ടായി. അദ്ദേഹം ദുആയിൽ മുഴുകി. പിന്നീട് ഒരു ദിവസം സ്വപ്നത്തിൽ കണ്ടു ഒരാൾ വന്ന് പറയുന്നു, അഥവാ മോക്ഷം ആഗ്രഹിക്കുന്നുവെങ്കിൽ അഹമ്മദിയത്തിൽ ഉറച്ചു നിൽക്കുക. ഈ സ്വപ്നം കാരണം അദ്ദേഹത്തിന് കൂടുതൽ ദൃഢചിത്തത ലഭിച്ചു. തന്റെ പിതാവിനോട് പറഞ്ഞു, ഇനി താങ്കൾ എന്ത് ചെയ്തു ഇരുന്നാലും ശരി, അഹമ്മദിയത്ത് ഞാൻ ഉപേക്ഷിക്കുകയില്ല. ആയിരക്കണക്കിന് മൈലുകൾ വിദൂരത്തിലുള്ള ആളുകളുടെ ഹൃദയത്തിൽ അഹമ്മദിയത്ത് അള്ളാഹു രൂഢം മൂലമാക്കിയാൽ അവർക്ക് ദൃഢചിത്തതയും പ്രദാനം ചെയ്യുന്നു. അള്ളാഹു ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനം മുഖേന ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്നേഹിക്കുന്നവരുടെ സംഘത്തെ ഉണ്ടാക്കുന്നതോടൊപ്പം പരസ്പരമുള്ള സ്നേഹവും ഹൃദയത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നു. അതുകൊണ്ട് ഈ സ്നേഹത്തിന്റെ സംഭവങ്ങളെ പരാമർശിച്ചുകൊണ്ട് ബനീനിലെ അമീർ സാഹിബ് എഴുതുന്നു, ഫറാക്കോ റീജിയണിലെ ഒരു പ്രദേശമാണ് കാലേ. ഫറാക്കോ ഷഹറിൽ നിന്ന് 114 കിലോമീറ്റർ ദൂരത്തിലാണ്. ഉറച്ച വഴികൾ അങ്ങോട്ടില്ല. അതിലൂടെ യാത്ര ചെയ്ത് കാടുകൾ കടന്നുകൊണ്ട് ഇത് പൂർണ്ണമായും കാടിന് നടുക്കുള്ള ഒരു സ്ഥലമാണ്. കഴിഞ്ഞ വർഷം ഞങ്ങൾ അവിടെ ആ ഗ്രാമത്തിൽ പോയിരുന്നു. പറയുന്നു, കഴിഞ്ഞ വർഷം ഈ ഗ്രാമത്തിൽ ബൈഅത്തും നടന്നിരുന്നു. ഈ വർഷം ഗ്രാമത്തിൽ മരങ്ങളുടെ തണലിൽ ഒരു യോഗം സംഘടിപ്പിച്ചു. അവിടെ അടുത്തുള്ള ജമാഅത്തുകളിൽ നിന്നും നവ അഹമ്മദികളെയും വിളിച്ചിരുന്നു. കേന്ദ്ര സംഘം ഒരു ദീർഘമായ പ്രയാസകരമായ വഴി താണ്ടി ഈ ഗ്രാമത്തിലെത്തിയപ്പോൾ ഗ്രാമത്തിലെ ആളുകൾ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഇത്രമാത്രം ഊഷ്മളമായ രീതിയിൽ സ്വാഗതം ചെയ്തു. ഗ്രാമക്കാരുടെ ഇഖ്ലാസ് കണ്ട് മുഴുവൻ യാത്രാക്ഷീണവും ഇല്ലാതായി. അവിടെയുള്ള ഒരു നവ അഹമ്മദികളുടെ ജമാഅത്ത് മക്കാറയുടെ സദർ തന്റെ അഭിപ്രായം പ്രകടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ജനങ്ങളെ, ഇത് സത്യത്തിന്റെ മാർഗമാണ്, ഇത് നമുക്ക് ജീവിതം നൽകിയിരിക്കുന്നു, ഇതാണ് യഥാർത്ഥ ഇസ്ലാം മതം, ഇത് നമുക്ക് സ്നേഹം പഠിപ്പിച്ചു തന്നു. അനഹമ്മദി ഇമാം നമുക്കിടയിൽ കുഴപ്പമുണ്ടാക്കി സ്നേഹം ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചു. എന്നാൽ അഹമ്മദിയത്ത് നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു നവ അഹമ്മദി ജമാഅത്ത് ഡോറോവിന്റെ സഹദർ പറഞ്ഞു, അഹമ്മദിയത്ത് ആണ് നമുക്ക് ശരിയായ ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. നമ്മൾ ജൽസ സലാനയിൽ പോയപ്പോൾ ആരും ഒരു വ്യത്യാസം കാണിച്ചില്ല. എല്ലാ ഗ്രാമക്കാരും നഗരത്തിലുള്ളവരും ഒരു സ്ഥലത്തായിരുന്നു. ഒരു കലഹവും ബഹളവും ഉണ്ടായിരുന്നില്ല. അഹമ്മദിയത്ത് നമുക്ക് ദീനിനെ കുറിച്ചുള്ള ഗ്രാഹ്യം നൽകി. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നാം നമസ്കരിക്കാൻ തുടങ്ങി. മറ്റൊരു നവ അഹമ്മദി പറഞ്ഞു, നാം അഹമ്മദിയത്തിന് നന്ദി പ്രകടിപ്പിക്കുന്നു. നമ്മെ കാട്ടുവാസികളെ മനുഷ്യരാക്കി. ഇവിടെ മകൻ പിതാവിന് സലാം നൽകാറുണ്ടായിരുന്നില്ല. എന്നാൽ അഹമ്മദി മുഅല്ലിമീങ്ങളും മുബല്ലിഗീങ്ങളും നമ്മുടെ തർബിയത്ത് ജീവിതത്തിൽ ചെയ്യുകയുണ്ടായി. എല്ലാ ഭാഗത്തു നിന്നും സലാമിന്റെ ശബ്ദമാണ് വരുന്നത്. അല്ലാഹു മുസ്ലിങ്ങളിൽ നിന്നും ഏതു വിധത്തിലാണ് സത്പ്രകൃതക്കാർക്ക് അഹമ്മദിയത്ത് സ്വീകരിച്ചതിനു ശേഷം ഈമാനിൽ ദൃഢത നൽകുന്നത്? സറാലിയൂണിലെ അമീർ എഴുതുന്നു, ഡോ റീജൺ സറാലിയൂണിലെ ഒരു ജമാഅത്ത് സെലൂമീർ, ഒരു നവ അഹമ്മദി ജമാഅത്ത് കഴിഞ്ഞ വർഷം സ്ഥാപിതമായിരുന്നു. എന്നാൽ അവിടുത്തെ ഇമാം ആ സമയത്ത് ബൈഅത്ത് ചെയ്തിരുന്നില്ല. കുറച്ചു കാലത്തിന് ശേഷം ആ ഇമാം അഹമ്മദിയത്തിൽ ചേരുന്നതായി പ്രഖ്യാപിച്ചപ്പോൾ കുറച്ച് കുഴപ്പമുണ്ടാക്കുന്ന ആളുകൾ കുഴപ്പമുണ്ടാക്കാനായി അവിടെ എത്തി. ഈ ആളുകൾ അവിടെ എത്തി ഇമാമിനോട് പറഞ്ഞു, ഈ പള്ളി ഏതൊന്നിലാണോ താങ്കൾ ഇമാമത്ത് വഹിക്കുന്നത് ഇത് മാലിക്കിയ വിഭാഗത്തിന്റേതാണ്, അതുകൊണ്ട് ഒന്നുകിൽ അഹമ്മദിയത്ത് ഉപേക്ഷിക്കുക അല്ലെങ്കിൽ ഈ പള്ളിയുടെ ഇമാമത്ത് ഉപേക്ഷിക്കുക. അപ്പോൾ ഇമാം സാഹിബ് മറുപടി നൽകി, ഞാൻ ദീർഘകാലം സ്വന്തമായി ഗവേഷണം നടത്തുകയും പഠിക്കുകയും ചെയ്തതിനു ശേഷമാണ് അഹമ്മദിയത്ത് സ്വീകരിച്ചത്. ഞാൻ ഇമാമാണ്. ഈ കാര്യങ്ങൾ നിങ്ങളെക്കാൾ കൂടുതലായി എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, അഹമ്മദിയത്ത് തന്നെയാണ് യഥാർത്ഥ ഇസ്ലാം. ഞാൻ നിങ്ങളുടെ പള്ളിയും ഇമാമത്തും നിങ്ങളെ ഏൽപ്പിക്കുന്നു. എന്നാൽ അഹമ്മദിയത്ത് ഉപേക്ഷിക്കുക എന്നത് എനിക്ക് സാധ്യമല്ല. ഇത്തരത്തിലുള്ള ഇമാമിയങ്ങളും ഉലമായും ഉണ്ട്. അവരിൽ സത്യത്തെ മനസ്സിലാക്കാനും വിചിന്തനം ചെയ്യാനും അള്ളാഹു ആത്മീയമായ ദൃഷ്ടി നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതിനെതിൽ പാകിസ്ഥാനി പണ്ഡിതന്മാർ, അവർക്ക് കേവലം അവരുടെ സ്വാർത്ഥത മാത്രമാണ് ഉള്ളത്, അവരുടെ വയറ് നിറക്കുക എന്നതിൽ മാത്രമാണ് ശ്രദ്ധയുള്ളത്. ബെനിലിൽ നിന്ന് ഒരു ലോക്കൽ മുഅല്ലിം എഴുതുന്നു, തൗഫീഖ് സാഹിബ് ഒരു സഹോദരൻ ബാമസീറോ കരീം സാഹിബിന് ക്രിസ്തുമതത്തിൽ നിന്ന് അഹമ്മദിയത്ത് സ്വീകരിക്കാനുള്ള തൗഫീഖ് ലഭിച്ചു. അദ്ദേഹം ഞങ്ങളെ അദ്ദേഹത്തിന്റെ ഗ്രാമം ഹൈറ്റിയിൽ തബ്ലീഗിനായി ക്ഷണിച്ചു. പറയുന്നു, അഥവാ ഗ്രാമത്തിൽ നിന്ന് ഒരാളും സ്വീകരിച്ചില്ല എങ്കിൽ പോലും ആളുകൾ എന്നെ എത്ര തന്നെ എതിർത്താലും ശരി, ഞാൻ അഹമ്മദി ആണ്, അഹമ്മദിയായിരിക്കും, ഒറ്റക്ക് തന്നെ തബ്ലീഗ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് പുതുതായി വരുന്നവരിലുള്ള ആവേശം തബ്ലീഗിനായി. ഇതിൽ നിന്ന് നാം പഴയ ആളുകൾക്കും പാഠം ഉണ്ട്. ഇദ്ദേഹത്തിന്റെ ഗ്രാമത്തിൽ തബ്ലീഗ് ചെയ്തപ്പോൾ 20 ആളുകൾക്ക് ബൈഅത്ത് ചെയ്യാൻ തൗഫീഖ് ലഭിച്ചു. കുറച്ചു കാലത്തിന് ശേഷം ജാമിഅ അഹമ്മദിയ നൈജീരിയയിലെ ഒരു വിദ്യാർത്ഥി ബഷീർ സാഹിബിനെ അവിടെ തർബിയത്തിനായി അയച്ചു. 100 പേർ കൂടി അഹമ്മദിയത്ത് സ്വീകരിച്ചു. അഹമ്മദിയത്തിന്റെ എണ്ണത്തിലുള്ള വർദ്ധനവ് കണ്ട് മസ്ജിദിന്റെ ഇമാം ജമാഅത്തിനെ എതിർക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും അതിരാവിലെ ജമാഅത്തിനെതിരെ പ്രസംഗിക്കാൻ തുടങ്ങി. എന്നാൽ അഹമ്മദികൾ അഹമ്മദിയത്തിൽ ഉറച്ചു നിന്നു. ഗ്രാമത്തിലെ ആദ്യത്തെ അഹമ്മദി ബാമസൂറ കരീം സാഹിബ് പറഞ്ഞു, ഏതുവരെ ജമാഅത്തിന് ഗ്രാമത്തിൽ പള്ളിക്കുള്ള സ്ഥലം ലഭിക്കുന്നില്ലയോ അതുവരെ എന്റെ വീട് ജമാഅത്തിനായി ഹാജരാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അഹമ്മദികൾ അവിടെ ജുമായും നമസ്കരിക്കുകയുണ്ടായി. പെരുന്നാളും നമസ്കാരം നടത്തി. മസ്ജിദിന്റെ ഇമാം അഹമ്മദിയത്ത് ഓരോ ദിവസവും പുരോഗമിക്കുന്നത് കണ്ട് ബാമസൂറോ കരീം സാഹിബിന്റെ വീട്ടിൽ വന്നു. എന്നിട്ട് അദ്ദേഹത്തെ കാഫിർ എന്ന് വിളിക്കാൻ തുടങ്ങി. അപ്പോൾ കരീം സാഹിബ് പറഞ്ഞു, ഞാൻ ക്രിസ്ത്യാനി ആയിരുന്നപ്പോൾ നിങ്ങളിൽ ആരും തന്നെ എനിക്ക് ഇസ്ലാമിന് സന്ദേശം എത്തിച്ചില്ല. ഇപ്പോൾ ഞാൻ അഹമ്മദി മുസ്ലിം ആയത് കാരണം നിങ്ങൾ എന്നെ കാഫിർ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ അഹമ്മദിയാണ്, അഹമ്മദിയായിക്കൊണ്ട് തന്നെ മരിക്കുന്നതായിരിക്കും. അങ്ങനെ മൗലവി അവിടെ നിന്നായി തിരിച്ചു വന്നു. കരീം സാഹിബ് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഒരു പ്രവർത്തന നിരതനായ ദായി അല്ലാണ്. അദ്ദേഹത്തിന് തബ്ലീഗിന് വലിയ ആവേശമുണ്ട്. ഇമാം മസ്ജിദിന്റെ എതിർപ്പുണ്ടായിട്ടും വളരെ ആവേശത്തോടുകൂടി തബ്ലീഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പുതിയ ബൈഅത്തുകൾക്കുള്ള മാർഗവും ആയി മാറുന്നു. ബുർക്കിനോ ഫാസോയിൽ നിന്ന് ലോക്കൽ മുഅല്ലിം കൊനാത്തെ അബ്ദുൽ ഹൈസായി പറയുന്നു, ഒരു യുവാവ് ഒരു നവ അഹമ്മദി ജാലു ഇബ്രാഹിം സായി പറയുകയുണ്ടായി, അദ്ദേഹം മുസ്ലിമായിരുന്നിട്ടും വളരെയധികം മദ്യപിക്കാറുണ്ടായിരുന്നു, ഇത്രയധികം കുടിക്കുമായിരുന്നു. ആളുകൾ അദ്ദേഹത്തെ ഭ്രാന്തനാണ് എന്നാണ് വിചാരിച്ചിരുന്നത്. ആരും അദ്ദേഹത്തിന് അടുത്തു വരാറുണ്ടായിരുന്നില്ല. ഒരു ദിവസം അദ്ദേഹം രോഗിയായി, ആരും അദ്ദേഹത്തെ കാണാൻ വന്നില്ല. അതിനുശേഷം അദ്ദേഹം അഹമ്മദിയ റേഡിയോ കേൾക്കാൻ തുടങ്ങി. അള്ളാഹു അദ്ദേഹത്തിന് ഹിദായത്ത് നൽകി. ജമാഅത്തിൽ പ്രവേശിച്ചു, മദ്യപാനം ഉപേക്ഷിച്ചു. എന്നാൽ കുറച്ചു കാലത്തിനു ശേഷം വീണ്ടും രോഗിയായി. ഇപ്രാവശ്യം ഇത്രമാത്രം രോഗിയായി. അദ്ദേഹം വിചാരിച്ചു എന്റെ അവസാനത്തെ സമയമാണ്. അങ്ങനെ അദ്ദേഹം ദുആ ചെയ്തു, അല്ലാഹുവേ അഥവാ ഇമാം മഹദി ആരെയാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്, അദ്ദേഹം സത്യവാനാണെങ്കിൽ നീ എനിക്ക് ദീർഘായുസ് നൽകിയാലും. അതിനുശേഷം അല്ലാഹു അദ്ദേഹത്തിന്റെ ദുആ കേൾക്കുകയും അദ്ദേഹത്തിന് രോഗത്തിൽ നിന്ന് മോക്ഷം നൽകി എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് ആരോഗ്യം നൽകി. അദ്ദേഹം ജൽസയിലും പങ്കെടുക്കുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം പറയുകയാണ്, ഇതെല്ലാം തന്നെ ഇമാം മഹദി അലൈഹി ഇസ്ലാമിനെ വിശ്വസിച്ചതിന്റെ ബർക്കത്താണ്. ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ സത്യം വിശ്വസിച്ചത് കൊണ്ട് മാത്രമാണ്. ഐവറി കോസ്റ്റിൽ നിന്നൊരു സഹോദരൻ കെമേലെ സാഹിബ് തന്റെ അഹമ്മദിയത്ത് സ്വീകരിച്ച സംഭവം വിവരിച്ചുകൊണ്ട് പറയുന്നു, ഞാൻ ബിംബാരാധന നടത്തുന്ന ആളായിരുന്നു. ഒരു ദിവസം ഞാൻ സ്വപ്നത്തിൽ കണ്ടു ഒരു വൃദ്ധയായ സ്ത്രീ എനിക്ക് ഒരു മുസല്ലയും ഒരു പാത്രവും നൽകുന്നു, എന്നിട്ട് നമസ്കരിക്കുക എന്ന് പറഞ്ഞു. എനിക്ക് സ്വപ്നം മനസ്സിലാക്കാൻ സാധിച്ചില്ല. സ്വപ്നം വ്യാഖ്യാനിക്കാൻ വേണ്ടി ഒരു മുസ്ലിം പണ്ഡിതന്റെ അടുത്ത് പോയി. അദ്ദേഹം പറഞ്ഞു നീ നമസ്കരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. അങ്ങനെ അദ്ദേഹം ഞാൻ അനഹമ്മദി പള്ളിയിൽ പോയി നമസ്കരിക്കാൻ തുടങ്ങി. എന്നാൽ ഇപ്പോഴും ശ്രദ്ധ ബിംബാരാധനയിലേക്കായിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം അതേ സ്വപ്നം ഞാൻ വീണ്ടും കണ്ടു. ആ സ്ത്രീ വീണ്ടും എന്നോട് അത് തന്നെ പറഞ്ഞു, നമസ്കരിക്കുക. പറയുന്നു ഞാൻ വളരെയധികം പ്രയാസപ്പെട്ടു, ഞാൻ നമസ്കരിക്കാൻ തുടങ്ങിയിരിക്കുന്നു, വീണ്ടും ഈ സ്വപ്നത്തിന്റെ അർത്ഥം എന്താണ്? അദ്ദേഹം പറയുകയാണ്, ഞാൻ എന്റെ അഹമ്മദിയായ മൂത്ത സഹോദരന്റെ അടുത്ത് പോയി അദ്ദേഹത്തോട് സ്വപ്നം പറഞ്ഞു. മൂത്ത സഹോദരൻ എന്നോട് പറഞ്ഞു ഇതിന്റെ അർത്ഥം നീ അഹമ്മദിയത്ത് സ്വീകരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ അഭിപ്രായം അനുസരിച്ച് ഞാൻ ജമാഅത്തിന്റെ മുബല്ലിഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജമാഅത്തിനെ കുറിച്ച് അറിവ് കരസ്ഥമാക്കി ബൈഅത്ത് ചെയ്തു. ബൈഅത്തിന് മുമ്പും ഞാൻ നമസ്കരിക്കാറുണ്ടായിരുന്നു. എന്നിട്ടും എന്റെ ഹൃദയം ബിംബാരാധനയിലേക്കാണ് പോയിരുന്നത്. എന്നാൽ അഹമ്മദിത്ത് സ്വീകരിച്ചതിന്റെ അനുഗ്രഹം എന്റെ ഹൃദയത്തിൽ നിന്ന് ബിംബാരാധനയെ പൂർണ്ണമായും മാഞ്ഞു പോകുകയുണ്ടായി. അഹമ്മദിത്ത് സ്വീകരിച്ചതിനു ശേഷം യഥാർത്ഥ നമസ്കാരം എനിക്ക് ലഭിച്ചു. യഥാർത്ഥ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു. അഹമ്മദിയത്തിന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് യഥാർത്ഥ ദൈവത്തെ ലഭിച്ചു. ഇത് പുതിയ അഹമ്മദികളുടെ ഈ സംഭവങ്ങൾ ആണ്. കാസാനിൽ നിന്ന് മുബല്ലിഗ് എഴുതുന്നു, 2014 കാസാൻ ജമാഅത്ത് ഫരി ഇബ്രാഹിം സാഹിബിന്റെ കടയിൽ മസീഹ് ഇസ്ലാമിന്റെ ഫോട്ടോ നൽകി. അതിന്റെ താഴെ റഷ്യൻ ഭാഷയിൽ എഴുതുകയുണ്ടായി, വളരെ കാലമായി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഇമാം മഹദി വന്നിരിക്കുന്നു. കൂടെ ജമാഅത്തിന്റെ വെബ്സൈറ്റിന്റെ അഡ്രസ്സും നൽകിയിരുന്നു. അദ്ദേഹത്തിന്റെ കട നഗരത്തിലെ മെയിൻ ബാസാറിലാണ്. ഒരു ഊഹം അനുസരിച്ച് ഏകദേശം 10,000 ആളുകൾ അദ്ദേഹത്തിന്റെ കടയിലൂടെ കടന്നു പോകാറുണ്ട്. ഈ ഫോട്ടോ കണ്ടുകൊണ്ട് അവർ ബന്ധപ്പെടുന്നു, തബ്ലീഗിനുള്ള മാർഗം തുറക്കുന്നു. ഇത്തരത്തിലുള്ള തബ്ലീഗിന്റെ മാർഗം തുറക്കാൻ തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു പാകിസ്ഥാനി അഹമ്മദി ഒരു ബിസിനസ്സുമായി അവിടെ പോയിരുന്നു. അദ്ദേഹം എനിക്ക് എഴുതുകയുണ്ടായി. അദ്ദേഹം എനിക്കൊരു മസീഹ് ഇസ്ലാമിന്റെ ഫോട്ടോ എടുത്ത് അയക്കുകയുണ്ടായി. അവിടെ നിൽക്കുകയായിരുന്നു പാകിസ്ഥാനി ഗൈർ അഹമ്മദി. അവരവിടെ നിന്ന് പറയുകയായിരുന്നു ഫോട്ടോ നോക്കിക്കൊണ്ട്. പരസ്പരം അവർ പറയുന്നുണ്ടായിരുന്നു ഇത് മിർസ സാഹിബ് കാദിയാനിലെ മിർസ സാഹിബിന്റെ ഫോട്ടോയാണെന്നാണ് തോന്നുന്നത്. ഒരു സ്ത്രീ കടയിൽ ഉണ്ടായിരുന്ന സ്ത്രീ അത് കണ്ടുകൊണ്ട് പറയുകയുണ്ടായി ഈ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഇമാം മഹദിയുടെ ഫോട്ടോയാണ് ഇത്. ഇത് തബ്ലീഗിനുള്ള മാർഗം ഈ വിധത്തിൽ തുറക്കുന്നു. അമീർ സാഹിബ് ബോക്കിനോ ഫാസോ എഴുതുന്നു, നമ്മുടെ ഒരു നവ അഹമ്മദി സുഹൃത്ത് പാരെ ഇദ്രീസ് സാഹിബ് പറയുകയുണ്ടായി, ബൈഅത്ത് ചെയ്തതിനു ശേഷം ഞാൻ സ്വപ്നത്തിൽ കണ്ടു. മുമ്പുണ്ടായിരുന്ന സ്ഥലത്ത് അന്ധകാരമാണ്, എവിടെയാണ് ഞാനിപ്പോൾ അവിടെ പ്രകാശം മാത്രമാണ് ഉള്ളത്. അപ്പോൾ എന്റെ കണ്ണ് തുറന്നു. അദ്ദേഹം അഹമ്മദിത്ത് സ്വീകരിക്കുന്നതിന് മുമ്പ് വഹാബിയായിരുന്നു. അങ്ങനെ തന്റെ സുഹൃത്തുക്കളോട് അദ്ദേഹം പറയാൻ തുടങ്ങി, നിങ്ങൾ ഇന്ന് പ്രകാശം ആഗ്രഹിക്കുന്നു എങ്കിൽ യഥാർത്ഥ പ്രകാശം അഹമ്മദിയത്താണ്. കാരണം അതിൽ ഖിലാഫത്ത് വ്യവസ്ഥിതി നിലവിലുണ്ട്. ഖിലാഫത്തിനോട് ബന്ധപ്പെട്ടാണ് നമ്മുടെ വിജയം ഉള്ളത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ പാരെ സാഹിബ് ഇപ്പോൾ ഒരു സ്ഥിരമായ ദായിലല്ലായിരിക്കുന്നു. അള്ളാഹു ആളുകൾക്ക് ഇസ്ലാമിന്റെ യഥാർത്ഥ സന്ദേശം എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇൻഷാ അല്ലാഹു തആല ഒരു ദിവസം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന യഥാർത്ഥ ഇസ്ലാം ലോകത്ത് വിജയിക്കുക തന്നെ ചെയ്യും. അള്ളാഹു ഓരോരുത്തർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അവർ ഈ അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹം കരസ്ഥമാക്കുന്നതിനു വേണ്ടി സ്ഥിരമായി ദൈവത്തിലുള്ള അവരുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരായി മാറട്ടെ. നമസ്കാരത്തിന് ശേഷം ഞാൻ 2 ജനാസ ഗായിബ് നമസ്കരിപ്പിക്കും. ഒരു ജനാസ ബഹുമാനപ്പെട്ട ഖുർഷിദ് റുഖയ്യ സാഹിബ അവർ ബഹുമാനപ്പെട്ട മൗലവി മൻസൂർ അഹമ്മദ് സാബ് ഖനോക്കെ മർഹൂം ദർവേഷ് കാദിയാന്റെ ഭാര്യയാണ്. September 1, 2017 വെള്ളിയാഴ്ച ഹജ്ജിന്റെ ദിവസം വഫാത്തായി. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. അവർ മിർസ കബീറുദ്ദീൻ സാഹിബ് സഹാബി ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പൗത്രിയായിരുന്നു. ഇവരുടെ ഭർത്താവ് ഗ്രാമത്തിലെ മുബല്ലിഗായിരുന്നു. ഇദ്ദേഹമായി ഇവരുടെ വിവാഹം 1956 നടന്നു. പ്രവർത്തന മേഖലയിൽ എല്ലാവിധത്തിലുള്ള പ്രയാസവും ബുദ്ധിമുട്ടും സഹിച്ചു. പ്രയാസകരമായ അവസ്ഥകളിൽ ഭർത്താവിന്റെ കൂടെ നിന്നു. അങ്ങേയറ്റം ക്ഷമയോടും നന്ദിയോടും കൂടി ജീവിതം കഴിച്ചുകൂട്ടി. മർഹൂമ കൃത്യനിഷ്ഠയോടുകൂടി നമസ്കരിക്കുന്ന, തഹജ്ജു നമസ്കരിക്കുന്ന, ദുആ ചെയ്യുന്ന, അതിസൽക്കാരപ്രിയായ, ഖിലാഫത്തിനെ സ്നേഹിക്കുന്ന, ദരിദ്രരെ സഹായിക്കുന്ന നല്ല വനിതയായിരുന്നു. MTL സ്ഥിരമായി എന്റെ ഖുതുബകൾ കേൾക്കുകയും തന്റെ മക്കളെ ഉപദേശിക്കുകയും ചെയ്യുമായിരുന്നു. ഖുതുബ നിർബന്ധമായിട്ടും കേൾക്കണം. ദീർഘകാലം ഇവർ രോഗിയായി ജമാഅത്തിന്റെ ഭാഗത്തുനിന്ന് ചികിത്സക്കുള്ള സൗകര്യം ഉണ്ടായിട്ടും സഹായം വാങ്ങിക്കാറുണ്ടായിരുന്നില്ല. അവസാന സമയം വരെ കുട്ടികളോട് ഇതാണ് പറഞ്ഞത്, തങ്ങളുടെ സൗകര്യം കൊണ്ട് കൂടുതലായി ചികിത്സിക്കാൻ ശ്രമിക്കുക. മർഹൂമ മൂസിയായിരുന്നു. സന്തപ്ത കുടുംബത്തിൽ 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളുമുണ്ട്. ഇവരുടെ ഒരു മരുമകൻ ഫ്രാൻസിലാണ്. അദ്ദേഹം മൊറോക്കോക്കാരനാണ്. അള്ളാഹു മർഹൂമയുടെ ദർജകൾ ഉയർത്തുമാറാകട്ടെ. ഇവരുടെ മക്കൾക്കും ഇവരുടെ നന്മകൾ നിലനിർത്താനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. രണ്ടാമത്തെ ജനാസ ഡോക്ടർ സലാഹുദ്ദീൻ സാഹിബ് ന്യൂജേഴ്സി അമേരിക്കയുടേതാണ്. അദ്ദേഹം ബഹുമാനപ്പെട്ട മൗലവി ഇമാമുദ്ദീൻ സാഹിബ് മുബല്ലിഗ് സിൽസില ഇന്തോനേഷ്യയുടെ മകനായിരുന്നു. September 10, 2017 ഹാർട്ട് അറ്റാക്ക് കാരണം വഫാത്തായി. ഇന്നലില്ലായി വൈന്ന ഇലൈഹി റാജിഊൻ. അദ്ദേഹം അവിടെ വെച്ച് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD എടുത്തിരുന്നു. സയൻസിന്റെ ഒരു വിഷയത്തിൽ അവധി കാലത്ത് ലണ്ടനിൽ വരുമായിരുന്നു. ഖിലാഫത്ത് റാഷ്യയിൽ കൂടുതലായി വരാറുണ്ടായിരുന്നു. PS ഓഫീസ് കൂടാതെ സുരക്ഷാ സംഘത്തിലും ഡ്യൂട്ടി ചെയ്യുമായിരുന്നു. ഓഫീസിലെ ജോലിയാകട്ടെ, സുരക്ഷാ ഡ്യൂട്ടിയാകട്ടെ, എപ്പോഴും വലിയ ഉത്തരവാദിത്തത്തോടുകൂടി ഡ്യൂട്ടി ചെയ്യാറുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ വ്യക്തിത്വം അത്രമാത്രം പ്രൗഢിയോടുകൂടിയതും വ്യക്തവും സ്വീകാര്യവുമായിരുന്നു. പെട്ടെന്ന് തന്നെ ആളുകൾക്കിടയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനവും ഉണ്ടാക്കുമായിരുന്നു. എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി മാറുമായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഉയരവും വളരെ അധികമായിരുന്നു. അറിവും വിജ്ഞാനവും അധികമായിരുന്നു. PhD എടുത്തിരുന്നു. തന്റെ അറിവിനെ കുറിച്ച് നല്ല അവബോധം ഉണ്ടായിരുന്നു. ഇതുകൂടാതെയുള്ള വിജ്ഞാനവും ഉണ്ടായിരുന്നു. ഈ ശ്രേഷ്ഠതകളെല്ലാം തന്നെ ഉണ്ടായിരുന്നിട്ടും അങ്ങേയറ്റം വിനയവും ദരിദ്ര മനോഭാവത്തോടും കൂടിയാണ് ജീവിച്ചിരുന്നത്. എല്ലാവിധത്തിലുള്ള ആളുകളുമായി സംസാരിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഖിലാഫത്ത് റാബിയയുടെ കാലഘട്ടത്തിൽ പ്രത്യേകമായി നീണ്ടകാലത്തേക്ക് പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഓഫീസിൽ സേവനം ചെയ്യാനുള്ള തൗഫീക്ക് ലഭിച്ചു. അതേപോലെ സുരക്ഷാ വിഭാഗത്തിലും വളരെ താല്പര്യത്തോടുകൂടി ജോലി ചെയ്തു. അമീർ സാഹിബ് അമേരിക്ക ഇദ്ദേഹത്തെക്കുറിച്ച് എഴുതുന്നു, ഡോക്ടർ സലാഹുദ്ദീൻ സാഹിബ് ന്യൂജേഴ്സി ജമാഅത്തിലെ മെമ്പറായിരുന്നു. അനേകം പതിറ്റാണ്ടുകളായി ജൽസസാലാന അമേരിക്കയിൽ ലങ്കർഖാനയുടെ സന്നദ്ധ സേവകരുടെ മേൽനോട്ടം വഹിക്കുമായിരുന്നു. ജൽസസാലയുടെ അവസരത്തിൽ അദ്ദേഹത്തിന്റെ നിസ്വാർത്ഥമായ അധ്വാനത്തോടുകൂടിയുള്ള സേവനം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു മാതൃകയായിരുന്നു. വ്യക്തമായി ജോലി ചെയ്യുന്നതോടൊപ്പം നിസ്വാർത്ഥമായി ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അതിഥികളെ ആവേശത്തോടുകൂടി സേവനം ചെയ്യാൻ വേണ്ടി തയ്യാറായിരുന്നു. എന്നോട് പറയുമായിരുന്നു, ഭാരവാഹിത്വം എനിക്ക് വേണ്ട, എന്നിൽ നിന്ന് എന്ത് സേവനം വേണമെങ്കിലും എടുത്തുകൊള്ളുക. ഖിലാഫത്തിനോട് അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയുടെ ബന്ധമായിരുന്നു. എനിക്ക് അദ്ദേഹത്തെ ചെറുപ്പം മുതൽ തന്നെ അറിയാം. റബ്ബുവിൽ നിന്ന് ഖിലാഫത്തിന് ശേഷവും ഒരു പ്രത്യേകമായ കൂറിന്റെ ആത്മാർത്ഥതയുടെ ബന്ധം അദ്ദേഹത്തിൽ കണ്ടിട്ടുണ്ട്. ഖിലാഫത്തിന് വേണ്ടി ഒരു സ്നേഹവും അനുരക്തിയും കണ്ടിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന്റെ ദർജകൾ ഉയർത്തുമാറാകട്ടെ. അദ്ദേഹത്തിന് വിവാഹം നടന്നിരുന്നില്ല. അള്ളാഹു അദ്ദേഹത്തിന്റെ സഹോദരിമാരുണ്ട്, അവർക്ക് ക്ഷമയും സഹനവും നൽകുമാറാകട്ടെ. മൗലവി ഇമാമുദ്ദീൻ സാഹിബിന്റെ മക്കൾ ഉണ്ട്, അവരിൽ അദ്ദേഹത്തിന്റെ ഈ നന്മയെ നിലനിർത്തുമാറാകട്ടെ.
അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.